Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Shariravang Manobhir Eva Upabhujyamani. Shariram Vaakku മനസ്സ് ഇതെല്ലാം കൊണ്ട് ഇത് അനുഭവിക്കപ്പെടുന്നു. സുഖദുഃഖ ദിവേദനമായതുകൊണ്ടാണ് എല്ലായിടത്തും ദിവേദനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരവാങ് മനോഹർ, ശരീരം വാക്ക് മനസ്സ് എല്ലാം കൊണ്ടെന്ത് ചെയ്യുന്നു, ഉപഭുജ്യമാനെ അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്, വിഷയേന്ദ്രിയ സംയോഗ ജന്യെ, അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം എന്ന് പറയും. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം അതുകൊണ്ടുണ്ടാകുന്നു വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിനൊരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ് എന്നെല്ലാം സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷയം ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകുന്നു. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു, കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാകുന്നു, ആനന്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്, അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാകുന്നു, നിമിത്ത കാരണമാണ്, ഉള്ളിൽ അതിഷ്ടം കൊണ്ട് സുഖം ഉണ്ടാകുന്നു. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യെ, വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ, ബ്രഹ്മാവ് തുടങ്ങി എന്നർത്ഥം. സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങളെന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും, അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങിയുണ്ടോ, ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെയുണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ ദേവലോകം വിട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ അവിടെയും ദുഃഖലേശം അവർക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിൽ മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകുന്നതോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതല്ല സുതല രസാതല തലാതല പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളെക്കുറിച്ച്. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, താഴോട്ട് ചെല്ലും തോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാദിഷു സ്ഥാവരാന്തിഷു. ഈ ലോകത്തിൽ വരുമ്പോൾ അവിടെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്നു, ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം താരതമ്യമായി പോകും. അതിന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു, ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വ അതാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖതാരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആശിഷ്ഠോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തിയുള്ളവൻ, ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ബലമുള്ള ഒരാള്, വേദമെല്ലാം ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു, രാജ്യമെല്ലാം തൻ്റെ അധീനത്തിലാണ്, സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുമുണ്ട്, അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും, അതിൻ്റെ നൂറരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു, അതിൻ്റെ നൂറരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു, അതിൻ്റെ നൂറരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിൻ്റെ താരതമ്യം ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നർത്ഥം. അപ്പോൾ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു, മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മം വെച്ച ബ്രഹ്മാവ്, ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്, സുഖതാരതമ്യം അനുശ്രൂയതേ, സുഖതാരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല എന്നർത്ഥം. മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല എന്നുള്ളത്. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ച് എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്. ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളത്, നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ശരീരം പോകണം എല്ലാ അർത്ഥത്തിലും, എന്നാലേ നിരുപാധികമായ ആ സുഖസ്ഥിതിയിലെത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ച് ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തദസ്ത തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ജമ്യതി. സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിലും ഏറ്റക്കുറച്ചിലുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്, ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രേഷ്ഠകർമ്മം അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠതമമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ജമ്യതി. പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്, സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിലും ഏറ്റക്കുറച്ചിലുണ്ടെന്നത്. ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം എന്നറും. അധികാരികളിലും താരതമ്യം ഉണ്ടെന്നറും. എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏകരൂപത്തിലുള്ള ഇരിക്കുന്ന വ്യക്തികളുടെ ശ്രദ്ധ, ശുചിത്വാദി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യത അനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. പറയുന്ന എന്താണ്? ധർമ്മ താരതമ്യം അധികാരി താരതമ്യം. ധർമ്മത്തിൽ താരതമ്യം ഉണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. ഈ അധികാരികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്താണ്? അധികാരിയുടെ ഒരു വിശേഷണം, ഒരു യോഗ്യത എന്ന് പറയുന്നത് അർത്ഥിത്വമാണ്. അതായത് കാമന, എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഒരു പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്യുന്നതിന് അധികാരി. അപ്പൊ അധികാരിയുടെ മുഖ്യമായ വിശേഷണം എന്ന് പറയുന്നത് അയാളുടെ സ്വർഗാർത്ഥിത്വമാണ്. സ്വർഗത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗകാമൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർഗകാമനയുള്ളവൻ മതിയല്ലോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാത്തവൻ എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ സ്വർഗത്തിന്റെ കാമന, അതിനു വേണ്ടിയിട്ടുള്ള യാഗം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാഗമോ എന്നും ഒരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം, സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനല്ല, അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരാൾ യാഗം ചെയ്യുന്നു. അപ്പൊ അയാൾ പുത്രകാമന ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി, അല്ലാത്തവന് യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം, അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ അത് അയാളുടെ ആഗ്രഹമാണ്. അപ്പോൾ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന മാത്രം പോരാ, അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്ന സാമർഥ്യം, അത് ചെയ്യുന്നതിനുള്ള സാമർഥ്യവും വേണം എന്നറ. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്, അതിന് ആഗ്രഹമുണ്ട്. എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനേ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അതിന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം, രണ്ടും ഉള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവന് ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടും എന്താണ്? ആ അധികാരിയുടെ വിശേഷണങ്ങളാണ്, അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമനയുണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയുണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിൻ്റെതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവന്റെ യോഗ്യതയനുസരിച്ച് അവൻ കാര്യങ്ങളെ ധരിക്കുന്നു, അതനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. ആ അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു, കർമ്മത്തിൽ വ്യത്യാസം വരുന്നു, കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു, ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖമെന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം അവൻ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം അനുഭവ പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ച് തീരുന്നത് പോലെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഈ ധർമ്മത്തിന്റെ അവന് ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അതവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ട്? ഈ പാപം ഇവൻ അനുഭവിച്ചു തന്നെ തീരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാവും, വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ. ഈ സാധനങ്ങൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്, പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നു. അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോഴും നിമിത്തങ്ങൾ വരും എന്നർത്ഥം. ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്ത് കൂടെ താമസിക്കുന്നപ്പോഴും ചുരണ്ടിക്കൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഞാനൊരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം ഇവന് ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്ത ഒരുത്തൻ വേണം, ഇവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ടോ, നമ്മുടെ അനുഭവമല്ലേ ഇതെല്ലാം. അപ്പോൾ ഈ ദുഃഖം ഇങ്ങനെ, സുഖവും അങ്ങനെ തന്നെ, അവനാരും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പോൾ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നർത്ഥം. അധികാരികളിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണമെന്നോ സുഖം അനുഭവിക്കണമെന്നോ, ദുഷ്കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതുവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച. അടുത്ത് വേറൊരു വിഷയം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? പുണ്യപാപങ്ങൾ അവിടെ ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ല നമ്മൾ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അതിന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിലും വേദം ശ്രവിക്കുന്നതിന് അതിന്റെ പുണ്യം ഉണ്ടാകലേ പറ്റും, അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റു യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആരും ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാലും ശ്രവിക്കും, കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തുചേർന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചു തന്നെ തീർന്നുവെന്നാണ് നിയമം. അതിന്റെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചു തന്നെ തീരും. അപ്പോൾ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള പുണ്യം ഉള്ളവനാണെങ്കിൽ അത് ശ്രവിച്ചു തന്നെ തീരും, പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രബലമായ പാപത്തെ, ദുർബലമായ പാപത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും. ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതായത് ഒരുത്തൻ ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ട് അയാളുടെ പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളിലിരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും. പക്ഷേ പുണ്യം പ്രബലമാണെങ്കിൽ അയാൾ അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിലിരിക്കുന്നതുകൊണ്ട് അയാൾ പിന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. പറയുന്നു, പുണ്യപാപങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയിനും ഇരിക്കത്തില്ല. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാൾ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്തിൽ പുണ്യവും പുണ്യവും പാപവും കാരണമാണ്. ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാളിരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ആ ദുഷ്കർമ്മം അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മം ചെയ്യുന്നു. അപ്പോൾ പുണ്യവാസനകളിരിക്കുന്നതുകൊണ്ട് അയാൾ അതിൻ്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിൻ്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതിയും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യും. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.